കുമ്മല്ലൂർ മാറാനാഥ ഗോസ്ബൽ മിഷൻ ഒരുക്കുന്ന 472-ാമത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശിഷ്യത്വം എന്ന വിഷയത്തിന്റെ 382-ാം ഭാഗത്തെ ആസ്പദമാക്കി ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിന്റെ 215-ാം ഭാഗമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ക്ലാസുകൾ എടുക്കുന്നത് ബ്രദർ സുനിൽ കുമാർ സി ജി. അന്വേഷണങ്ങൾക്ക് 9447206680. ഈ ക്ലാസുകളുടെ വീഡിയോ, ഓഡിയോ, ഇ ബുക്ക്, PDF എന്നിവ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. www.amentvnetwork.com. യൂട്യൂബ് ആമേൻ നെറ്റ്വർക്ക്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ 999-57-5980.
സൃഷ്ടാവായ ദൈവത്തിന്റെ അതിധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശിഷ്യനും ജീവിതവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ക്രൂശെടുത്ത് അനുഗമിക്കുക, അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-27-33 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-27-33 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ക്രൂശെടുത്തുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ഒരുവൻ, അവൻ്റെ അവസ്ഥയെ പുതിയ മനുഷ്യൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. പുതിയ മനുഷ്യൻ നോക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ലോകത്തിനോട് അനുരൂപമാകുവാനുള്ള എല്ലാ വാഞ്ചകളെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതത്തിനായി തന്നെ തന്നെ ഏൽപ്പിക്കുന്ന അവസ്ഥ, അതാണ് പുതിയ മനുഷ്യൻ്റെ മനോഭാവം. ആ പുതിയ മനുഷ്യൻ ജയത്തോടെ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, ഓരോ ദിവസവും ഓരോ നിമിഷവും എങ്ങനെ ക്രിസ്തുവിനുള്ള ജയം അവൻ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 10-11. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. 11-ാമത്തെ വാക്യം, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. എങ്ങനെയാണ് നിരന്തരം അപവാദം പറയുന്ന ശത്രുവിനെ ജയിക്കുന്നത്? ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളയുകയാണ്. എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുവായിട്ടും. ഇത് വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഓരോ ഭക്തനും പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിലകൊള്ളേണ്ടതിന് ശത്രുവിനെ ജയിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അവരുടെ പ്രാപ്തി കൊണ്ടല്ല, യാതൊരു മഹിമയും കൊണ്ടല്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തം നിമിത്തവും സാക്ഷ്യവചനം കൊണ്ടവർ എന്ത് ചെയ്യുക? ജയിക്കുക. അത്തരത്തിൽ അപവാദിയെ ജയിക്കുവാൻ ആവശ്യമായ സമർപ്പണം മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അതായത് തങ്ങളുടെ പ്രാണനേക്കാൾ അധികം കർത്താവിനെ സ്നേഹിച്ചു. അതിനിമിത്തമാണ് രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിക്കാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രായോഗികമായ തലം? എങ്ങനെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായമാക്കാൻ കഴിയും? യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, യാക്കോബ് 4:4, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ അനുകൂലതയ്ക്കായി ലോകസ്നേഹത്തെ വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. ലോകസ്നേഹത്തിൽ നിലകൊണ്ടാൽ ദൈവത്തോട് ശത്രുവായി നാം മാറുകയാണ്. അപ്പോൾ പിശാചിനെ ജയിക്കുവാൻ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ പരമപ്രധാനമായിട്ട് ആവശ്യം ദൈവത്തിൻ്റെ സഹിത്വമാണ്. ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടാകണമെങ്കിൽ ലോകസ്നേഹം വിട്ടുകളഞ്ഞേ മതിയാകൂ. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യാക്കോബ് 4:6, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിഗളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകേണ്ടിയിരിക്കുന്നു. അതേത് വിധത്തിലുള്ള നിഗളമായിരുന്നാലും നിഗളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ എതിർക്കുന്നതിന് അത് കാരണമായിത്തീരും. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ താഴ്മയുള്ളവരായി തീരുക. അപ്പോൾ ദൈവത്തിൻ്റെ സഹിത്വത്തിനായിട്ട് ലോകസ്നേഹം വിട്ടുകളയണം, നിഗളം വിട്ടുകളയണം, താഴ്മ നമ്മുടെ ജീവിതത്തിലുള്ളവരായി തീരണം. അത് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പിശാചിനോട് എതിർക്കാൻ കഴിയുന്നത്. യാക്കോബ് 4:7, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. വീണ്ടും വായിക്കുമ്പോൾ യാക്കോബ് 4:10, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇപ്പോൾ ഇവിടെ പിശാചിനെ എതിർത്ത് നിൽക്കുവാനും ജയിക്കുവാനും ലോകസ്നേഹം നമ്മൾ വിട്ടുകളയണം, നിഗളത്തെ വിട്ടുകളയണം, താഴ്മയുള്ളവരായിരിക്കണം. ശേഷം എന്ത് ചെയ്യണം? ദൈവത്തോടടുത്ത് ചെല്ലണം. അപ്പോൾ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളോടടുത്ത് വരും. അത് നിമിത്തം മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയൂ. നമ്മുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ യാതൊരു പ്രാഗൽഭ്യം കൊണ്ടോ നമുക്ക് പിശാചിനെ എതിർക്കാൻ കഴിയില്ല. ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മളടുത്ത് വരും. ദൈവം നമ്മളടുത്ത് വരുമ്പോൾ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും? നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കുമോ? ഇല്ല. പരമപ്രധാനം വ്യക്തിപരമായ ജീവിതത്തിൽ ലോകസ്നേഹവും നിഗളവും വിട്ടുകളഞ്ഞ് നാം താഴ്മയുള്ളവരാകണം. ദൈവത്തോട് മാത്രം താഴ്മയുള്ളവരാകുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പത്രോസ് എഴുതിയ 1:5 അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 1 Petrus 5:5-6 വാക്യങ്ങൾ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴ് താണിരിപ്പിൻ. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുവാൻ താഴ്മ ധരിക്കുക എന്ന് പറയുമ്പോൾ തമ്മിൽ തമ്മിൽ താഴ്മ ധരിക്കണം. കേവലം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിത്തീരുക എന്നുള്ളതിനുപരിയായി തമ്മിൽ തമ്മിൽ ഇളയവർ മൂപ്പന്മാർക്ക്, ഒപ്പം മൂപ്പന്മാർ ഇളയവർക്ക്, എല്ലാവരും തമ്മിൽ തമ്മിൽ പരസ്പരം താഴ്മയുള്ളവരായി ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? അടുത്തു വരുന്നത്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നത്, ദൈവസാന്നിധ്യം തുണയായിരിക്കുന്നത്. നോക്കണം, ദൈവത്തോടടുത്ത് ചെല്ലുവാൻ 1 Johannan 1:7-9 വരെയുള്ള വാക്യങ്ങൾ, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 8-ാമത്തെ വാക്യം, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 12-ാമത്തെയും 10-11 വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുവായിട്ടും അപവാദിയായ പിശാചിനെ ജയിക്കുന്നു. എങ്ങനെയാണ് യേശുവിൻ്റെ രക്തനിമിത്തം ജയിക്കുന്നത്? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം അനുദിനം ഓരോ നിമിഷവും നാം പ്രായോഗികമാക്കണം നമ്മുടെ ജീവിതത്തിൽ. 1 യോഹന്നാൻ 1:9 നമ്മൾ കാണുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതായത് നിരന്തരം ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. അതേസമയം അതിനാവശ്യമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരായി തീരുകയാണ്. 1 യോഹന്നാൻ 1:8, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സഹായിക്കുന്നത്, ദൈവത്തോട് നാം നമ്മുടെ പാപങ്ങളെ അനുനിമിഷം ഏറ്റുപറയുമ്പോൾ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ പൊക്കി ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നു. എബ്രായ ലേഖനം 10:19-22 വാക്യങ്ങൾ, എബ്രായ ലേഖനം 10:19-22 വാക്യങ്ങൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് പുതുവഴിയാക്കി മാറ്റുകയാണ്. അവിടുത്തെ പരമയാഗത്താൽ, അവിടുന്ന് ചൊരിഞ്ഞ വിശുദ്ധ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നമുക്കുള്ള സാധ്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. നോക്കണം, 22-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഇപ്പോൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴി യേശുക്രിസ്തുവാ. അവിടുത്തെ രക്തത്താലാണ് നാം എന്ത് ചെയ്യുന്നത്? കഴുകൽ പ്രാപിച്ച് നമ്മുടെ പാപങ്ങളെ മോചനം ലഭിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടമാണ്, അതിനുള്ള നാം എടുക്കേണ്ടുന്ന ചുവടുകളാണ് ലോകസ്നേഹം വിട്ടുകളയുക. അവിടെ ദൈവത്തിൻ്റെ ശത്രുതയില്ലാതാകും നമ്മളോട്. നിഗളം വിട്ടുകളയുക, തമ്മിൽ തമ്മിൽ താഴ്മ ധരിക്കുക, ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയുള്ളവരായിത്തീരുക. ശേഷം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക, ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക. നോക്കണം, അപവാദിയെ ജയിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12:11 അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. അപ്പോൾ രക്തം ഹേതുവായിട്ട് ജയിക്കുന്നു, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ് കുഞ്ഞാടിൻ്റെ രക്തം. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ ആ കുഞ്ഞാടിൻ്റെ രക്തം നിമിത്തം നമുക്കുണ്ടാകേണ്ട അനുഭവം, നാം സാക്ഷ്യവചനം നിമിത്തം ജയിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി നൽകപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാക്ഷ്യവചനമുണ്ടാകും. ആ സാക്ഷ്യവചനം പിശാചിനെ ജയിക്കുവാൻ നമുക്ക് പ്രാപ്തി തരുന്നതാ. ഇവിടെ പറയുന്ന സാക്ഷ്യവചനം നാം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ദൈവം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഘോഷിക്കുന്നത് അല്ല, മറിച്ച് ഇവിടെ പറയുന്ന സാക്ഷ്യവചനം സുവിശേഷ ഘോഷണമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8-22. അപ്പോസ്തല പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ സാക്ഷികളാകുന്നത്? 22 അപ്പോസ്തല പ്രവൃത്തികൾ 1:22. ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായിത്തീരണം. അപ്പോൾ സാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ് സാക്ഷ്യവചനം? കുഞ്ഞാടിൻ്റെ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയണം. അപ്പോസ്തല പ്രവൃത്തികളിൽ 4:33. അപ്പോസ്തല പ്രവൃത്തികൾ 4:33. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ എന്താണ് സാക്ഷ്യം? സാക്ഷ്യവചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുക. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ സാക്ഷ്യം പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി ഉടനീളം നമ്മൾ കാണുന്നത് മാനവുലത്തിൻ്റെ പാപത്തിന് വേണ്ടി പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനമാണ് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. പൗലോസ് പറഞ്ഞ സുവിശേഷം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതാണ് പ്രസംഗ വിഷയം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം, അതാണ് സാക്ഷ്യവചനം. അപ്പോൾ ശത്രുവിനെ ജയിക്കുന്ന സാക്ഷ്യവചനം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17:18 വാക്യം അവിടെ കാണുന്നു, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട്. അപ്പോൾ പൗലോസോട് പ്രസംഗിക്കുന്ന ആരെയാ? യേശു ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തെയുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഫലപ്രദമായി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈനംദിന ജീവിതത്തിൽ പിശാചിൻ്റെ പരാജയത്തെ പ്രസിദ്ധമാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജയത്തെ ജീവിതത്തിൽ വെളിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായുമാണ്. അതാണ് നമ്മുടെ ദൗത്യം. നാളോറും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപങ്ങളെ കഴുകി ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുക, അതിനിമിത്തം ലഭ്യമാകുന്ന ദൈവിക സാന്നിധ്യത്താൽ പിശാചിനെ ജയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുക, ഇതാണ് ഒരു ക്രിസ്തുഭക്തൻ്റെ ദൗത്യം. അതിന് അവൻ സ്വന്തം പ്രാണനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 12:11 വാക്യത്തിൽ കാണുന്നു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ദൈവത്തോടടുത്ത് ചെല്ലണമെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമായി തീരണമെങ്കിൽ ലോകസ്നേഹം വിട്ടുകളയണം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇത്യാദി ലോകത്തിൻ്റെ ആയുധങ്ങളെ നാം വിട്ടുകളയണം. അതിനെ ഒഴിവാക്കി, നിഗളം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കി ദൈവം മുന്നിൽ താഴ്മയുള്ളവരായി തീരുക, സഹോദരന്മാരോട് തമ്മിൽ താഴ്മ ധരിക്കുക. അത്തരത്തിൽ ദൈവത്തോട് അടുത്ത് ചെന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അനുനിമിഷം ശുദ്ധിയുള്ളവരായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം നിൽക്കുന്ന നിമിത്തമാണ് നമുക്ക് പിശാചിനെ ജയിക്കാൻ കഴിയുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് പുതുമനുഷ്യൻ്റെ അനുഭവത്തിൽ നിരന്തരം നിലകൊള്ളുവാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പഴയ മനുഷ്യനെ ക്രൂശിച്ച് പുതിയ മനുഷ്യനെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ടി വി നെറ്റ്വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്, ആമേൻ ടി വി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള.
ഞങ്ങളുടെ വിലാസം: മാറാനാഥ ഗോസ്ബൽ മിനിസ്ട്രീസ്, മാറാങ്കുഴി, കുമ്മല്ലൂർ PO, കൊല്ലം 691573. അന്വേഷണങ്ങൾക്ക് 9447206680.